ആശാം വിഹായ പരിഹൃത്യ പരസ്യ നിന്ദാം പാപേരതിം ച സുനിവാര്യ മനസ്സമാധൗ ആധായ ഹൃത്കമലമധ്യഗതം പരേശം വാരാണസി പുരപതിം ഭജ വിശ്വനാഥം. ശിവനെ എങ്ങനെ ഭജിക്കണം, വാരാണസി പുരപതിയെ എങ്ങനെ ഭജിക്കണം? ആശാം വിഹായ, ആശ എന്ന് വെച്ചാൽ എന്താ, മനസ്സിന്റെ ബഹിർമുഖ യാത്രയ്ക്ക് കാരണം ആശയാണല്ലോ. ഒരു ഡിസയർ ഉള്ളപ്പോ മൈൻഡ് മൂവ്സ് ടുവേർഡ്സ് ദാറ്റ് ഓബ്ജക്ട്. അപ്പോ ആശാം വിഹായ പരിഹൃത്യ പരസ്യ നിന്ദാം, വെളിയിലുള്ള വസ്തുക്കളോട് നിന്ദ സ്തുതി രണ്ടുമില്ലാതെ, പാപേ രതിം ച സുനിവാര്യ, നമ്മളുടെ മനസ്സിനെ ചപലപ്പെടുത്തുന്ന കർമ്മങ്ങളിൽ ചെന്ന് പെട്ടുപോവാതെ, മനസ്സമാധവാദായ ഹൃത്കമലമധ്യഗതം, ഹൃദയകമലത്തിന്റെ മധ്യത്തില് വിരാജിക്കുന്നതായ വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. റിട്ടേൺ ഹൃദയത്തിലേക്ക് വരിക എന്നാണ്. അവിടെയാണ് സമാധി, അവിടെയാണ് ശാന്തി, അവിടെയാണ് നിശ്ചലത. ആ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി, ആ നിശ്ചലതത്വമാണ് ഇവിടെ പറഞ്ഞത്. സച്ചിത് സുഖൈക, സത്ത് ചിത്ത് സുഖം, ഇതിനെ സത്ത് ചിത്ത് ആനന്ദം എന്നും പറയാം. സത്ത് എന്ന് വെച്ചാൽ ഉണ്ട് എന്നുള്ള അനുഭവം, ചിത്ത് എന്ന് വെച്ചാൽ അതുള്ളത് കൊണ്ട് ബാക്കിയുള്ളതൊക്കെ പ്രകാശിക്കുന്നു. സുഖം എന്ന് വെച്ചാൽ അതിൽ നിന്ന് അത് നമ്മളുടെ സെന്ററിൽ പ്രതിഷ്ഠിതമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിതം മുഴുവൻ നട്ടോട്ടം വട്ടോട്ടം നടത്തുന്നത്. സുഖം എവിടെ കിട്ടും, സുഖം എവിടെ കിട്ടും, എവിടെ സുഖം കിട്ടണോ അവിടെയൊക്കെ പോയി പറ്റിക്കൂടുകയോ ഒക്കെ ചെയ്യാൻ. കാരണം വസ്തുക്കൾക്ക് വേണ്ടിയല്ല, ചില വസ്തുക്കളോ ചില വ്യക്തികളോ ചില ആശയങ്ങളോ കാരണം എന്റെ ഉള്ളിൽ ഇരിക്കുന്ന സുഖസ്വരൂപമായ വസ്തുവിൽ നിന്നും അല്പം സുഖമൂറി വരുന്നു. ഒരു നായയ്ക്ക് ഇത്തിരി എല്ലിന്റെ കഷ്ണം കിട്ടി, നായ അമർത്തി കടിച്ചു, കടിച്ചപ്പോ നായയുടെ നാവ് പൊട്ടിയിട്ട് ചോര വന്നു. നായ വിചാരിച്ചു ഈ എല്ലിന്നാണോ ചോര വരണത് എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും എല്ലിനെ കടിച്ചുകൊണ്ടിരുന്നു അത്രയും. അതുപോലെ വസ്തുക്കളെ അനുഭവിക്കുമ്പോൾ ഒരു സുഖം കിട്ടണുണ്ട്, ആ സുഖം എവിടുന്ന് വരുന്നു, ഇവിടുന്നാണ്, ഈ സെന്ററിൽ നിന്നാണ്. ശവത്തിന് സുഖമൊന്നുമില്ലല്ലോ, ശവത്തിന്റെ മുമ്പിൽ പാട്ടുപാടിയാലും ശവത്തിന്റെ മുമ്പിൽ മധുരപലഹാരം കൊണ്ടുവച്ചാലും ഒന്നും അതിന് സുഖമില്ല. സുഖം എവിടുന്ന് വരുന്നു, ആ ശവത്തിന്റെ ഉള്ളിൽ ഒരു ശിവം ഉള്ളപ്പോ ആ ശിവത്തിന് ഞാനുണ്ട് എന്നുള്ള അനുഭവം ആദ്യം വരുന്നു. ഇറ്റ് റെക്കഗ്നൈസ് അതേഴ്സ്, റെക്കഗ്നൈസസ് അതേഴ്സ്, മറ്റുള്ളവരെ ഉണ്ട് എന്ന് മനസ്സിലാക്കണു. പിന്നെയോ തന്റെ ഉള്ളിലൊരു സുഖത്തിനെ കണ്ടിട്ട്, ആ സുഖത്തിന്റെ തന്നെ മറ്റൊരു ഡയമെൻഷനാണ് ദുഃഖം. സുഖം കിട്ടാതാവുമ്പോ ദുഃഖം വരണം. ആ അപ്പോ സുഖം നമ്മളിലുണ്ട്, പ്രിയം നമ്മളിലുണ്ട്. പ്രിയ സുഖം, പ്രിയം, ആനന്ദം, ഇതൊക്കെ പര്യായ പദങ്ങളാണ്. ആ സുഖത്തിനെ തന്നെയാണ് ഭക്തി എന്നും പറയണത്. നാരദൻ ഭക്തിസൂത്രത്തിലെ സാധു അസ്മിൻ പരമപ്രേമരൂപ എന്ന് പറഞ്ഞു, അനിർവചനീയം പ്രേമസ്വരൂപം എന്നൊക്കെ പറഞ്ഞു. നിർവചിക്കാൻ കഴിയാത്ത പ്രേമസ്വരൂപമായിട്ടുള്ളതും അമൃതസ്വരൂപാച്ച, അമൃതസ്വരൂപമായിട്ടുള്ളതുമായ ആ വസ്തുവിൽ പരമപ്രേമത്തിനാണ് ഭക്തി എന്ന് പറയുന്നത്. അവിടെ അഭിമാനത്തിന്റെ നിശേഷ അത് അഭിമാനദ്വേഷിത്വാത് എന്നാണ്. അതായത് അഭിമാനം ഇത്തിരി ഉണ്ടെങ്കിൽ ആ വസ്തു പൂർണ്ണമായും പ്രകാശിക്കില്ല. അഭിമാനദ്വേഷിത്വാത് ദൈന്യപ്രിയത്വാച്ച, അവിടെ അഹങ്കാരം ഇല്ലാതാവുകയും അഭിമാനം ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ ആ സുഖം, നിർവിശേഷമായ സുഖം ഊറി 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 വരുന്നു, സ്വാത്മസുഖം. അപ്പൊ അത് ഉണ്ട് എന്നുള്ള അനുഭവം അതിന്റെ സത് എന്ന അംശമാണ്. ഉണ്ട്, ഞാനുണ്ട്, ഒരിക്കലും നമുക്ക് ആ അനുഭവം നഷ്ടപ്പെടുന്നില്ല. മനസ്സ് ചിത്തവൃത്തികൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുമ്പോഴും അതിനു പുറകിൽ ഒരു ചലനമില്ലാതെ കൂട്ടം പോലെ ഇരിക്കുന്നത് കൊണ്ട് അതിന് കൂട്ടസ്ഥം എന്ന് പേര്. അത് സത് ഉണ്ട് എന്നുള്ള അനുഭവമാണ്. നമുക്ക് സദാ അത് കിട്ടിയിട്ടുണ്ട്, അതിനെ നഷ്ടപ്പെടുത്താനേ സാധിക്കില്ല. എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോഴും ഒന്ന് ആലോചിച്ചാൽ മതി, മനസ്സിലായില്ല എന്ന് പറയണത് ആരാ? ആ പറയുന്ന ആൾക്ക് പുറകിൽ അതുണ്ട്. ആ മനസ്സിലായില്ല എന്നുള്ള ആ തോട്ടിനെയും വിട്ടിട്ട് ചുമ്മായിരുന്നാൽ ആ ചുമ്മായിരിക്കുന്ന വസ്തുവിനെ അകമേ കാണും. സത്തായിട്ടുള്ള വസ്തുവിനെ അവിടെ കാണും. സത്താ ചിത് സുഖരൂപമസ്തി സതതം നാഹം നഛത്വം മൃഷ നേദം വാപി ജഗത് പ്രദൃഷ്ടമഖിലം നാസ്തീതി ജാനീഹി ഭോ യത് പ്രോക്തം കരുണാവശാത് ത്വയി മയാ ശ്രദ്ധസ്വാനക ശുദ്ധബുദ്ധിരസി ചേത് മാത്രാസ്തു തേ സംശയാ. ശ്രീ ശങ്കരാചാര്യരുടെ പ്രൗഢാനുഭൂതി എന്നൊരു കൃതിയുണ്ട്. അത് തുടങ്ങുന്നത് ശിഷ്യന്റെ അടുത്ത് ആചാര്യൻ ചോദിക്കുകയും ആചാര്യനോട് ശിഷ്യൻ ചോദിക്കുകയും ആചാര്യൻ പറയുകയാണ്. അപ്പൊ ആചാര്യന് പറയണമെന്ന് വരുമ്പോഴേ ചിത്തവൃത്തികളെ കൊണ്ടുവരികയും വേർഡ്സിനെ വാക്കുകളെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യണ്ടു. അല്ലെങ്കിൽ ആ നിശ്ചലമായ വസ്തു നിരന്തരം അപരോക്ഷമായി സിദ്ധമാണ്, അതിനെ പറയാൻ വാക്കുകളൊന്നും വേണ്ട. ആചാര്യൻ അവിടെ തന്നെ പറയണു, ആത്മാ അനാത്മാ എന്നൊന്നും പറയാൻ എനിക്കിഷ്ടമില്ല എന്നാണ്. നീ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. അതിനേക്കാളും കഷ്ടകാലമാണ് നമ്മളുടെ കഷ്ടകാലം. എന്താന്ന് വെച്ചാൽ ഒരു മൈക്കിനെ വെച്ച് 7 മണി മുതൽ 8 മണി വരെ പ്രസംഗിക്കൂ എന്ന് പറയുമ്പോ വാക്കുകളെ നിർബന്ധമായും കൊണ്ടുവരികയും പറയുകയും ഒക്കെ വേണം. ആത്മാ അനാത്മ വിവേചനാപി മമനു വിദ്വത്കൃതാരോചതേ അനാത്മാ നാസ്തി യതസ്തി ഗോചര വപുഹു കോവാ വിവേക്തും ക്ഷമി. ആചാര്യസ്വാമികൾ അവിടെ ചോദിക്കുകയാണ്, ഇത് ആത്മാവാണെന്നും ഇത് അനാത്മാവാണെന്നും ഞാനെന്നും ദേഹമെന്നും ദൃക്കെന്നും ദൃശ്യമെന്നും ഒക്കെ പറയാൻ എനിക്കിഷ്ടമില്ല. കാരണം ആ ദൃശ്യം അവിടെ ഇല്ല, ദൃക്കായിട്ടുള്ള സത്താചിത് സുഖരൂപമായ സത്യമേ ഉള്ളൂ. അത് കുഞ്ഞെ ഞാൻ നിരന്തരം അനുഭവിക്കണു. പിന്നെ നീ ചോദിക്കുകയാണെങ്കിൽ ശരീരം ഉണ്ടല്ലോ, ലോകം ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ഉണ്ട് എന്ന് നീ സമർത്ഥിക്കുന്ന ആ വസ്തു ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ സയന്റിഫിക് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ നീ കൊണ്ടുവരൂ, ഞാൻ നോക്കട്ടെ എന്നാണ്. സയൻസിന്റെ അടുത്ത് മുഴുവനുള്ള ഒരു ചാലഞ്ചാണ്. ഉണ്ട് എന്ന് നിത്യനിരന്തരം അനുഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ അഹമസ്മി, ഞാൻ ഉണ്ട് എന്നുള്ള ബോധം മാത്രമാണ്. അതിൽ ലഗ്നമായവന് ഊഷരദേശത്തിൽ കാണുന്ന ജലം പോലെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ലോകവും ഒക്കെ കാണപ്പെടുന്നുണ്ട് വാസ്തവം. പക്ഷെ അയാൾക്ക് നല്ലവണ്ണം അറിയാം ഇതിനെ ഒന്നും പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? മരുഭൂമിയിൽ വെള്ളം കാണും, പക്ഷെ ആ മരീചിക്ക എന്ന് പറയും, ആ വെള്ളം കുടിച്ചിട്ട് ദാഹം തീരില്ല. അതേപോലെ ശരീരം കാണും, ശരീരം ഉണ്ട്. ശരീരത്തിന് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷനും ശരീരത്തിനെ പെർഫെക്റ്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സയൻസും ശരീരം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് സുഖം ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഒരു വഴിയും നിങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ വഴി? ഇല്ല. അപ്പൊ അതിനെക്കുറിച്ച്, അപ്പൊ ഇത് എന്തുകൊണ്ട് വന്നിരിക്കണു? അത് പണ്ട് നിങ്ങൾക്കുണ്ടായ ഒരു അജ്ഞാനത്തിന്റെ ബാക്കിയാണ് ഇപ്പൊ ഇങ്ങനെ പൊന്തി വന്നിരിക്കുന്നത്. അതിനെ നിങ്ങൾക്ക് സുഖം തരുമ്പോ ശരി, അത് സുഖം അനുഭവിച്ചോളുക. ദുഃഖം തരുമ്പോ അതിന്റെ ദുഃഖവും അനുഭവിച്ചോളുക. പക്ഷേ ആ ദുഃഖവും സുഖത്തിന് അപ്പുറം പോയി സത്താചിത് സുഖരൂപമായ സന്നിധിയിലാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം, ഫ്രീഡം ഉള്ളത് നിങ്ങൾക്ക്. അല്ലാതെ ഈ ശരീരത്തിൽ നിങ്ങളെ കൊണ്ട് ഫ്രീ ആവാൻ പറ്റില്ല. ശരീരമണ്ഡ, അതുകൊണ്ടാണ് നല്ല വേദാന്തികളും ശരീരമണ്ഡലത്തിൽ വരുമ്പോ ദൈന്യഭാവത്തോടുകൂടെ ഭക്തന്മാരായിട്ടിരിക്കുന്നത്. ഭക്തിയെ പറ്റുള്ളൂ ശരീരമണ്ഡലത്തിൽ. ശരീരം ഞാനാണെന്ന് ധരിച്ചുകൊണ്ട് ആര് ഞാൻ ബ്രഹ്മമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അസുരനായി പോവും. ശരീരത്തിന് ഒരിക്കലും പെർഫെക്ഷൻ ഇല്ല ശരീരത്തിൽ. അതുകൊണ്ടാണ് അദ്വൈതികൾ വിശിഷ്ടാദ്വൈതികളെയോ ദ്വൈതികളെയോ ഒന്നും എതിർക്കണില്ല. കാരണം അദ്വൈതികൾക്ക് നല്ലവണ്ണം അറിയാം അദ്വൈതം ഹയസ്റ്റ് പ്ലെയിനിലാണ് സത്യം, ബാക്കിയുള്ള തലത്തിൽ ദ്വൈതവും സത്യമാണ് വിശിഷ്ടാദ്വൈതവും സത്യമാണ്. എന്തൊക്കെ പറയുന്നു അതൊക്കെ അവരവരുടെ പ്ലെയിനിലൊക്കെ സത്യമാണ്. പക്ഷെ അദ്വൈതി പറയണത് അവിടെയൊന്നും നിങ്ങൾക്ക് പൂർണ്ണ സമാധാനം ഉണ്ടാവില്ല, അവസാനം നിങ്ങൾക്ക് ഇവിടെ വരേണ്ടി വരും. ശരീരം ആരോഗ്യമായിരിക്കുമ്പോ ആരോഗ്യമായി ഇരുന്നു കൊള്ളൂ, പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ അത് ചതിക്കുമ്പോ അതിൽ പെർഫെക്ഷൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഭ്രമിക്കണ്ട, അത് വീണുപോകും ഇവിടെ. പ്രൗഢപ്രൗഢ നിജാനുഭൂതി ഗളിത ദ്വൈതേന്ദ്രജാലോ ഗുരുഹു ഗൂഢം ഗൂഢം അഗൗഗ ദുഷ്ടകുധിയാം സ്പഷ്ടം സുധീശാലിനാം സ്വാന്തേ സമ്യഗിഹാനുഭൂതമപി സച്ചിഷ്യാവബോധായ തത് സത്യം സംസ്മൃതവാൻ നൈജം നിജാലോകനാഥ് എന്നാണ് ലാസ്റ്റ് ലൈൻ. ഇടയിലൊക്കെ പോയി ഒന്ന് രണ്ട് വാക്കൊക്കെ. പ്രൗഢപ്രൗഢ നിജാനുഭൂതികളിതദ്വൈതേന്ദ്രജാലോ ഗുരുഹു. ഈ ശിഷ്യൻ ചെന്ന് ചോദിക്കുമ്പോ അതുവരെ ഗുരുവിനാണെന്ന് ചിന്തിക്കേണ്ടി വരില്ല. കാരണം തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്ത് പറയണത് ആ പാണ്ഡിത്യത്തിനെയും മാറ്റിവെച്ചിട്ട് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന തോട്ട്സ് ഒന്നും കൊണ്ടുവരാതെ ശാന്തമാവുക എന്നാണ്, നിശ്ചലമാവുക, അടങ്ങുക. എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ വീണ്ടും വീണ്ടും ബുദ്ധിയിൽ കൊണ്ടുവന്ന് വിവേചനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രെയിനെ ടയേർഡാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ അടങ്ങും, നിശ്ചലമാവും. വാരണാസി സുബലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ഒരു അമ്മ വേദാന്തമൊക്കെ പഠിച്ച അമ്മയാണ്. അമ്മ രമണ ഭഗവാനോട് ചോദിച്ചു, ആത്മാ ചിത്സുഖരൂപമാണോ, ആത്മാ ബോധസ്വരൂപമാണോ, ആത്മാ പ്രകാശമാനമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ രമണ ഭഗവാൻ പറഞ്ഞു ഉത്തരം, ആത്മാ ചിത്സുഖരൂപമാണോ, ബോധസ്വരൂപമാണോ, പ്രകാശമാനമാണോ, അതാണോ ഇതാണോ എന്നുള്ള ചോദ്യം അസ്തമിച്ച് ചുമ്മാ ഇരുന്നാൽ ആത്മാ പ്രകാശിക്കും. ചുമ്മായിര് നമ്മളുടെ സ്വരൂപമാണ്. ആ സ്വരൂപത്തിൽ നിത്യനിരന്തരം പ്രതിഷ്ഠിതനായ ആൾക്ക് ഈ ചോദ്യം വരുമ്പോഴാണ് നിജാലോകനാഥ് തന്നെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഗുരു. പ്രൗഢപ്രൗഢ നിജാനുഭൂതി ഗളിതദ്വൈതേന്ദ്രജാല, അത്യധിക പ്രൗഢമായിട്ടുള്ള നിജാനുഭൂതി സ്വരൂപാനുഭൂതി കൊണ്ട് ഗളിതദ്വൈതേന്ദ്രജാല, ആ ദ്വൈത ഇന്ദ്രജാലം അയാളെ വിട്ടുപോയി. ഗൂഢം ഗൂഢം അഗൗഗദുഷ്ടകുധിയാം, ബുദ്ധിയില് പൂർവ മഹാപാപവാസനകൾ കൊണ്ട് തെളിച്ചമില്ലാത്ത ബുദ്ധി കൊണ്ട് ഉള്ള ആളുകളിൽ എത്ര തന്നെ പറഞ്ഞാലും ഗൂഢമായി തെളിവില്ലാതെ കിടക്കുന്നതും സ്പഷ്ടം സുധീശാലിനാം, നല്ല തെളിഞ്ഞ പ്രജ്ഞയുള്ളവർക്ക് കയ്യിലിരിക്കുന്ന ആമലകം പോലെ അപരോക്ഷമായിട്ടുള്ളതും. സ്വാന്തേ സമ്യഗിഹാനുഭൂതം, തന്റെ അന്തരംഗത്തിൽ നല്ലവണ്ണം ഇവിടെ തന്നെ അനുഭവിക്കപ്പെടുന്നതും ആയിട്ടുള്ള ആ സത്യം സംസ്മൃതവാൻ, വീണ്ടും ഒന്ന് ഓർത്തു അത്രേ ആ ഗുരു. എന്തിനാ ഓർത്തത്? സച്ചിഷ്യാവബോധായ, ആ നല്ല ശിഷ്യന്, പക്വിയായ ശിഷ്യന് പറഞ്ഞുകൊടുക്കാൻ വേണ്ടി അതിനെ ഒന്ന് ഓർമ്മിച്ചു കൊണ്ടുവന്നിട്ട് വാക്കുകളിൽ കൊണ്ടുവന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഇത് ഇന്ദ്രജാലമാണ് എന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. സത്താചിത് സുഖരൂപം ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എന്നുള്ളത് എന്താണെന്ന് ശ്രദ്ധിക്കുമ്പോ തന്നെ ആ ഞാൻ എന്നുള്ള അനുഭവം സത്താചിത് സുഖരൂപമാണ് എന്ന് അപരോക്ഷമായി നമുക്ക് കാണാം. അതൊരിക്കലും നമുക്ക് മറയണില്ല. ചിത്തവൃത്തികളൊക്കെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ശരീരത്തിൽ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നുള്ള അവസ്ഥകളൊക്കെ വരുന്നു. ആരോഗ്യം അനാരോഗ്യമൊക്കെ വരുന്നു. എന്തൊക്കെ വന്നാലും അതിനു പുറകിലിരുന്ന് അതിനെയൊക്കെ അനുഭവിക്കുന്ന അനുഭവം സത്ത്, അത് അതിനെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് അഹമസ്മി ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ നമ്മളുടെ സെന്ററിൽ കേന്ദ്രത്തിൽ നമ്മൾ നിരന്തരം അതായിട്ടിരിക്കുന്നുണ്ട്. അത് തന്നെയായി ഇരുന്നു കൊണ്ടാണ് അതിനെ അന്വേഷിക്കുന്നത്. വാസ്തവത്തിൽ അത് തന്നെയായി ഇരിക്കുന്നത് കൊണ്ടാണ് അതിന്റെ അന്വേഷണം തന്നെ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കില്ല. സുഖം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് സുഖത്തിനെ നമ്മൾ പുറത്തുനിന്ന് ആഗ്രഹിക്കുന്നത്. നിത്യത്വം നമ്മളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നിത്യത്വം എവിടെ കിട്ടുമെന്ന് സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നമ്മളുടെ ജ്ഞാനം തന്നെയാണ് ശരീരത്തിലൂടെ പുറമേക്ക് പ്രവഹിക്കുമ്പോൾ അജ്ഞാനമായിട്ട് മാറുന്നത്. അജ്ഞാനം എന്നൊരു വാക്കേ ഇല്ല. അജ്ഞാനം എന്ന് സെപ്പറേറ്റ് ഒരു വാക്കാണോ? ആ ചേർത്തിയ ജ്ഞാനമാണ് അജ്ഞാനം അല്ലേ? അജ്ഞാനം ഒരു സെപ്പറേറ്റ് വാക്കല്ലോ. ആ എന്ന് ചേർത്തിട്ട് ജ്ഞാനവും കൂടെ ചേർത്തിയാൽ അജ്ഞാനമായി. ഒരു നെഗേഷനോട് കൂടെ ജ്ഞാനം തന്നെയാണ്. അല്ലാതെ അജ്ഞാനം എന്ന് പ്രത്യേക ഒരു വാക്കില്ല. കാരണം അജ്ഞാനം എന്ന് പറയണതും തന്നെ ജ്ഞാനമാണ്. ആകാശത്തിൽ മേഘമുണ്ടെന്ന് പോലും അറിയണത് അതിനു പുറകിൽ സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണ്. എന്നിട്ട് നമ്മൾ പറയണു സൂര്യനെ മേഘം മറച്ചു എന്ന് പറയണം. അതുപോലെ എനിക്കൊന്നും അറിയണില്ല, ഞാൻ അജ്ഞാനിയാണ് എന്ന് പറയണം. ആരാ ഈ പറയണത്? ഈ പറയണ ആളാരാ? സകല വൈദിക മതവും ഇവിടെ അസ്തമിച്ചു. വേദത്തിന് അത്രയോ ഉദ്ദേശങ്ങൾ. നമ്മളുടെ വൈദികമായ കർമ്മകാണ്ഡത്തിലുള്ള എല്ലാ ആചാരങ്ങൾക്ക് പുറകിലും ഇതാണ്. അനുഷ്ഠാനങ്ങൾക്ക് പുറകിലൊക്കെ ഇതാണ്. ഊണ് കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാത്തിലും അന്തര്യാമിയെ ഓർക്കാമെങ്കിൽ വൈദിക മതം കഴിഞ്ഞു. കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ യദ്യത് കർമ്മ കരോമി തത്തത് അഖിലം ശംഭോതവാരാധനം. അതിൽ വൈദിക സമ്പ്രദായം മുഴുവൻ കഴിഞ്ഞു. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇന്നലെ പറഞ്ഞില്ലേ ബ്രഹ്മണ്യാധായ കർമാണി ബ്രഹ്മാർപ്പണം ബ്രഹ്മാവിഹി. ഇതിലൊക്കെ വൈദിക മതം കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെ നമ്മൾ ശ്ലോകം പഠിച്ചതോടുകൂടെ നിർത്തിയാൽ കാര്യമില്ല. നിരന്തരമായ ഓർമ്മിക്കലാണ്. എന്താ ഓർമ്മിക്കുന്നത്? നമ്മൾ അന്വേഷിക്കുന്ന വസ്തു അഥവാ പൂർണ്ണ വസ്തു അഥവാ നമ്മളുടെ തന്നെ സെന്ററായിട്ടിരിക്കുന്ന അവയർനെസ് ഉണർവ്, ആ ഉണർവിനെ നിരന്തരം ശ്രദ്ധിക്കുകയാണ്. ആ ഉണർവാണ് ഉള്ളിലിരുന്ന് കണ്ണിലൂടെ പ്രപഞ്ചത്തിനെ കാണുന്നത്. ആ ഉണർവാണ് ഉള്ളിലിരുന്ന് ചെവിയിലൂടെ ശബ്ദം കേൾക്കുന്നത്. ആ ഉണർവാണ് മൂക്കിലൂടെ മണക്കുന്നത്. ആ ഉണർവാണ് നാവിലൂടെ രുചിക്കുന്നത്, ത്വക്കിലൂടെ സ്പർശിക്കുന്നത്. ആ ഉണർവിലേക്കാണ് നമ്മൾ കിടക്കുമ്പോൾ ഉറങ്ങുന്നത്. ആ ഉണർവിലാണ് മാതൃത്വം, പിതൃത്വം, പുത്രത്വം, അതായത് വാത്സല്യം, ദാസ്യം, കാരുണ്യം, എല്ലാ ഭാവങ്ങളും ആ ഉണർവിൻ്റെ ഉള്ളിൽ നിന്നാണ് പൊന്തുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ആ ഉണർവിലാണ് ദ്വേഷം മുതലായ വികാരങ്ങൾ ഉണ്ടാവുന്നത്. ആ ഉണർവിൽ നിന്നാണ് മനസ്സ് പൊന്തണത്. വീണ്ടും തിരിച്ച് ആ ഉണർവിലേക്ക് പോവാൻ പറ്റുമോ? ബാക്ക് ടു പെവലിയൻ. ക്രിക്കറ്റിൽ ഔട്ടായ പെവലിയനിലേക്ക് പോണ പോലെ ഇവിടുന്ന് തിരിച്ച് യു ഗോ ബാക്ക് ടു ദാറ്റ് സോഴ്സ്. ആത്മമൂല മൂലം, തൻ്റെ മൂലത്തിലേക്ക്, മൂലസ്ഥാനത്തിലേക്ക് പോവുകയാണ്. നമ്മളുടെ നദികളൊക്കെ അതുകൊണ്ടാണ് സിംബോളിക്കായിട്ട് എവിടെ എവിടെ അവർ പുറപ്പെട്ട സ്ഥലത്തേക്ക് തിരിയുന്നുവോ അതൊക്കെ തീർത്ഥക്ഷേത്രമായി കണക്കാക്കുന്നത്. ഗംഗ കാശിയിലൊക്കെ ഗംഗ തിരിച്ച് വടക്കോട്ട് തിരിയാണ്. അതുകൊണ്ടാണ് കാശി പവിത്രമാവുന്നത്. ഏതേത് സ്ഥലങ്ങളിൽ നദി തൻ്റെ മൂലത്തിലേക്ക് തിരിയുന്നുവോ അതാത് സ്ഥലം പവിത്രമാണ്. അതേപോലെ എവിടെ എവിടെ നമ്മൾ നമ്മളുടെ മൂലത്തിലേക്ക് തിരിയുന്നുവോ അവിടെ നമ്മൾ തീർത്ഥീകൃതരാവും. അപ്പോ ഏതൊന്നിൽ ഈ പ്രപഞ്ചം പ്രതിഷ്ഠിതമായിരിക്കുന്നുവോ, ചരാചര പ്രപഞ്ചം, ആ അവബോധം ഉണ്ട് എന്നുള്ള ഉണർവ്, അത് സച്ചിത് സുഖമാണ്. അതാണ് വിശ്വനാഥൻ അഥവാ കാശി. ആ കാശികയെ ഞാൻ ഭജിക്കുന്നു. സാ കാശിക അഹം. ആ കാശി തന്നെ എന്റെ സ്വരൂപമാണ്, നിജബോധരൂപ. കോശേഷു പഞ്ചസ്വധിരാജമാന ബുദ്ധിർഭവാനി പ്രതിദേഹ ഗേഹം സാക്ഷീ ശിവ സർവഗതോന്തരാത്മാ സാ കാശികാഹം നിജബോധരൂപ. അഞ്ച് കോശങ്ങൾക്കുള്ളിലും പ്രകാശിക്കുന്ന കോശേഷു പഞ്ചസു അധിരാജമാന ബുദ്ധിർഭവാനി പ്രതിദേഹഗേഹം സാക്ഷി ശിവ സർവഗതോന്തരാത്മാ സാകാശികാഹം നിജബോധരൂപം. ഈ ദേഹമാകുന്ന ഗുഹ എന്നു പേര് ഈ ദേഹത്തിന്. അതിന് പഞ്ചകോശം, അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന് അഞ്ചു കോശങ്ങൾക്കും ഉള്ളില് പ്രകാശിക്കുന്നതും അവിടെ ആത്മാ ശിവനും ബുദ്ധി ഭവാനിയുമാണ്. ആത്മാത്വം ഗിരിജാമതി സഹചരാഹ പ്രാണാഹ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്രാ സമാധിസ്ഥിതി സഞ്ചാര പദയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിര യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവ ആരാധനം. ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്നത് ശിവനാണ്. ആത്മാത്വം ഗിരിജാമതി, ബുദ്ധിയോ ഗിരിജ ദേവിയാണ്. സഹചരാഹ പ്രാണാഹ ശിവഗണങ്ങളാണ് അത്രേ പ്രാണൻ. ശരീരം ഗൃഹം, ശരീരം തന്നെ കൈലാസ പർവ്വതമാണ് അഥവാ അമ്പലമാണ്. പൂജാതേ വിഷയോപഭോഗരചന, ഭക്ഷണം കഴിക്കണമൊക്കെ ഭഗവാൻ നിവേദ്യമാണ്. കിടന്നുറങ്ങുമ്പോ നിദ്രാ സമാധിസ്ഥിതി, മനസ്സെവിടെ പോകും? ആ ശിവനിൽ തന്നെയാണ് പോകുന്നത്. സഞ്ചാരപദയോഹോ, നടക്കുമ്പോഴോ ഈ സഞ്ചാരമൊക്കെ പ്രദക്ഷിണവിധി, പ്രദക്ഷിണമാണ്. സഞ്ചാരപദയോഹോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിര. ഈ ശബ്ദം ഉദിക്കണത് എവിടെയാ? നാദം ഉദിക്കണത് എവിടെയാ? ആ മൂലനാദത്തിൽ, മൂലശബ്ദത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് ഇഫ് യു ആർ കോൺഷ്യസ് അബൌട്ട് ദ സോഴ്സ് ഓഫ് സൗണ്ട്, ഓരോ ശബ്ദവും സർവാ സ്തോത്രാണി ഒക്കെ സ്തോത്രങ്ങളാണ്. യദ്യത് കർമ്മ കരോമി, ഹേ ഭഗവാനെ, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചേഷ്ടകൾ ഉണ്ടാവണോ അതൊക്കെ തവ ആരാധനം. ഹേ പരമേശ്വര, അങ്ങയ്ക്ക് ആരാധനമാണ്. എന്താന്ന് വെച്ചാൽ ആ ശക്തിയുടെ പിടിയിലാണ് ഈ ശരീരം ഇരിക്കുന്നത്. ആ ശക്തിയുടെ കയ്യിലൊരു യന്ത്രമാണ് ഈ ശരീരം എന്ന് നല്ലവണ്ണം അറിയുമ്പോ ശരീരം കൊണ്ട് ആ ശക്തി ബാധിക്കപ്പെടുന്നില്ല. ആ ശക്തിയുടെ കയ്യിൽ ഈ ശരീരവും മനസ്സും ഒക്കെ യന്ത്രമാണ്. അപ്പോ പൂർണ്ണമായി. ഇനി അടുത്ത ശ്ലോകം നാളെ കാണാം. അരുണാചലശിവ 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 അരുണാചല അരുണാചലശിവ 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 അരുണാചല അരുണാചലശിവ അരുണാചലശിവ അരുണാചല അരുണാചലശിവ 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 അരുണാചല അരുണാചലശിവ 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 അരുണാചല അരുണാചലശിവ 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 അരുണാചല. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാതവേഷ്ടം കുരു മാം തഥൈവ ത്വാമാത്മനാഥം രമണം ഭജാമി.